You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ശ്രീ ഫിലിപ്പ് ചാക്കോ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സൽവി.
ഫിലിപ്പ്, ഇപ്പോൾ മെൽബണിൽ കഴിഞ്ഞ ദിവസം പണി കഴിപ്പിച്ച ഒരു വീട് ഒരാൾ വാങ്ങുകയും അതിനുശേഷം അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായി പിന്നീട് കണ്ടെത്തുകയും കൗൺസിലിൻ്റെ അനുവാദമില്ലാതെയാണ് ആ മാറ്റങ്ങളെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇദ്ദേഹം കുറച്ച് പണം കൂടുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പണി കഴിപ്പിച്ച വീട് വാങ്ങുന്നതിന് മുന്നോടിയായി നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ നടത്താറുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് അവിടുത്തെ ചേഞ്ചസ് ഇൻ വിസിബിളി, നമുക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടോ എന്നറിയുക. മെയിൻലി അത് എക്സ്റ്റേണൽ ചേഞ്ചും ഇന്റേണൽ ചേഞ്ചും ആണ്. ഇന്റേണൽ ചേഞ്ചസിന് കൗൺസിലിന് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടാകത്തില്ല, അൺലെസ് മേജർ ചേഞ്ചസ് ഒന്നും അല്ലെങ്കിൽ. പക്ഷെ എക്സ്റ്റേണൽ ചേഞ്ചസ്, ചെറിയ ചേഞ്ചസ് പോലും അത് കൗൺസിലിൻ്റെ പെർമിഷൻ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ, പഴയ പ്രോപ്പർട്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്പർ വൺ നമ്മൾ സെക്ഷൻ 32 ക്ലിയർ ആയി പഠിക്കുക, അതിന് നമ്മൾ നമ്മുടെ കൺവെൻസറുടെ അല്ലെങ്കിൽ സോളിസിറ്ററുടെ സഹായം ആവശ്യപ്പെടുക. ബിഫോർ പർച്ചേസിങ് നോർമലി അവരാരും ചാർജ് ചെയ്യാറില്ല. നോർമൽ കേസിൽ സെക്ഷൻ 32 ഒന്ന് വായിച്ചു നോക്കുന്നതിനോ അതിൻ്റെ എന്തെങ്കിലും ഫ്രീ അഡ്വൈസ് ആയിരിക്കും. നോർമൽ കേസിൽ സെക്ഷൻ 32 വായിക്കുന്നതിന് സോളിസിറ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കൺവെൻസറോ ചെയ്യുന്നത്. പിന്നെ ഇനി എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, ഒരു ന്യൂ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ആ കൺവെൻസറോട് പറയുകയും അവരത് ക്ലിയറായി പിന്നെ സെല്ലറുടെ കൺവെൻസറുമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഓൾസോ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മാപ്പ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിൾ സെർച്ചിൽ പഴയ ഫോട്ടോസൊക്കെ, സാറ്റലൈറ്റ് ഫോട്ടോസ് കിട്ടും. അപ്പം നിങ്ങൾക്ക് അതൊരു ഒരു 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 ചോയ്സ് മാത്രമാണ് നമുക്ക് ഓൺ ഒരു റിസർച്ച് നടത്തുന്നത്. ഗൂഗിൾ സാറ്റലൈറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. എക്സ്റ്റേണൽ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് കൗൺസിലിനെ സമീപിക്കുക എന്നുള്ളതാണ്. കൗൺസിലിൽ പോവുകയോ അല്ലെങ്കിൽ കൗൺസിൽ വിളിച്ച് അവിടുത്തെ ബിൽഡിംഗ് ആൻഡ് പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ചെയ്ത് അവരോട് അതിനെ ക്ലിയർ ആയിട്ട് ചോദിക്കുക. കഴിയുമെങ്കിൽ കൗൺസിലിന് ഒരു മെയില് തന്നെ അയക്കുക, കാരണം നമുക്ക് റിട്ടേൺ ആയി ഒരു പ്രൂഫ് ആയിരിക്കും. അത് മെയില് തന്നെ ചോദിക്കുക, ഇസ് ദർ എനി ചേഞ്ചസ് ഇൻ ദ പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഇത് വെച്ച് ചോദിക്കുക. അപ്പം നോർമൽ വിക്ടോറിയയിൽ അപ് ടു 7 years അകത്ത് വരുന്ന ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, അതൊരു കൗൺസിലിന് കൺസേൺ ഉള്ളൂ. മോർ ദാൻ 7 years ആണെങ്കിൽ കൗൺസിലിനത് കൺസേൺ അല്ല നോർമൽ കേസിൽ. അപ്പം അത് കൗൺസിൽ നമ്മുടെ സെക്ഷൻ 32 അത് ക്ലിയറായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
ഓക്കെ, ഈ സെക്ഷൻ 32 എന്താണെന്ന കാര്യം ഒന്ന് ചുരുക്കി പറയാമോ?
സെക്ഷൻ 32 എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള പൂർണ്ണ വിവരമാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ നമ്മുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയാണ്. ആ പ്രോപ്പർട്ടിയുടെ എന്നാണ് ആ പ്രോപ്പർട്ടി റിലീസായത്, ആ പ്രോപ്പർട്ടിയിൽ എന്നാണ് ബിൽഡിങ് അല്ലെങ്കിൽ അവിടെ എന്നാണ് ഹോം ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഏതാണ് ഹോം ലോൺ, ആർക്കൊക്കെയാണ് ആ പ്രോപ്പർട്ടിയിൽ കവീറ്റ് അല്ലെങ്കിൽ കവണന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയണേ.
ഇപ്പൊ അതുപോലെ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരിക്കുമല്ലോ ഈ ഇൻസ്പെക്ഷന്റെ സമയത്ത് വീടിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് നൽകുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഏജന്റിനോട് നമ്മൾ ചോദിച്ചറിയേണ്ടത്?
ഏജന്റിനോട് ചോദിക്കേണ്ടത് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത്, അപ്പോ ഈ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചേഞ്ചസോ എക്സ്റ്റേണൽ ആയ ചേഞ്ചസോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അവർക്കറിയാവോ? പക്ഷെ നോർമൽ കേസിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോ എല്ലാ കാര്യവും അറിയണമെന്നില്ല. അത് നമ്മുടെ തന്നെയാണ്, എപ്പോഴും വീട് മേടിക്കുമ്പോൾ നമ്മുടെ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി ആ പ്രോപ്പർട്ടിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് സെക്ഷൻ 32 പറഞ്ഞിരിക്കുന്നതാണ്, അതാണ് വെൻഡർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 32 വെൻഡർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ വെൻഡർ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അയാൾക്ക് അറിയാണ് അവിടെ എന്തെങ്കിലും ചേഞ്ചസ്, അയാൾക്ക് മനഃപൂർവ്വം അയാൾക്ക് അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല. പക്ഷെ അയാൾക്ക് അറിയാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അയാൾ അത് നിങ്ങളോട് പറഞ്ഞിരിക്കണം. പക്ഷെ ജനറൽ കേസിൽ അത് സെക്ഷൻ 32 രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
ഓക്കെ, ഇപ്പോൾ ഒരു ആ പ്രോപ്പർട്ടിയിൽ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നമ്മളെ അറിയിക്കേണ്ടതാണോ?
അയാൾക്ക് അറിയാമെങ്കിൽ അത് പ്രിറ്റൻഡ് ചെയ്യാം, അയാൾക്ക് അറിയത്തില്ല എന്ന് വേണേൽ പ്രിറ്റൻഡ് ചെയ്യാം. പക്ഷെ അയാൾക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മർഡറോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഡീലിംഗ് അല്ലെങ്കിൽ ഡ്രഗ്സ് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എസ്റ്റേറ്റ് ഏജന്റ് അറിയാമെങ്കിൽ അത് അയാൾ ബയറോട് പറഞ്ഞിരിക്കണം. പക്ഷെ നോർമൽ കേസിൽ അത് അയാൾ അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല, അയാൾക്ക് വേണേൽ പ്രറ്റൻഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഒരു വീട് വാങ്ങിയ ശേഷം ഇതിൽ ഗാർഡൻ ഷെഡ് അല്ലെ പെർഗോള ആൽഫ്രസ്കോ ഗരാജ് തുടങ്ങിയവ കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അധികാരപ്പെട്ടവരുടെയോ അനുവാദം ഇല്ലാതെയാണ് പണി കഴിപ്പിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയാൽ, വീട് വാങ്ങിയ ശേഷം കണ്ടെത്തിയാൽ എന്താണ് ഈ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്?
അതിനകത്ത് നിങ്ങൾ വാങ്ങി അത് സെറ്റിൽമെന്റ് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി അത് അപ്രൂവ്ഡ് അല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ ബിഫോർ സെറ്റിൽമെന്റ് നമുക്കത് വിഡ്രോ ചെയ്യാം റിഗാർഡ്ലെസ്. പക്ഷേ ആഫ്റ്റർ സെറ്റിൽമെന്റിൽ കഴിഞ്ഞാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ വി കാറ്റിൽ പോകാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. പക്ഷേ ഇത് എടുക്കുന്ന സമയവും അല്ല ചെലവുകളും ഒക്കെ കയറുമ്പോൾ സാധാരണ ആളുകൾ അത് സ്വന്തമായിട്ട് ഡിമോളിഷ് ചെയ്യും. കാരണം ഇതിനൊക്കെ സമയവും പണവും ആവശ്യമുണ്ട്. ഇപ്പോൾ കോർട്ടിലൊക്കെ പോകുമ്പോൾ പണമൊക്കെ ആവശ്യമുണ്ട്. മിക്കവാറും ഒരു പർഗോള ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഷെഡ് ചെയ്യുന്നതിനോ ഉള്ള പൈസയേക്കാൾ കൂടുതലായിരിക്കും ഈ പറയുന്ന ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആളുകൾക്ക് അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്.
ഓക്കെ, അത് ഡിമോളിഷ് ചെയ്ത് കളയാനായിട്ട് പ്രത്യേക അനുവാദം ഒന്നും വേണ്ടല്ലോ അല്ലേ?
ഡിമോളിഷ് ചെയ്യുന്നതിന് പ്രത്യേക അധികാരം ഒന്നും വേണ്ട. അൺലെസ് അത് അതിന് നിലവിൽ അത് പഴയ ബിൽഡിങ്ങുകളാണ്, അതിനകത്ത് ആസ്പെറ്റ്സോ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ, ആസ്പെറ്റ്സിന്റെ ആസ്പെറ്റോസിന്റെ എന്തെങ്കിലും ഘടകങ്ങളൊന്നും അതിനകത്ത് ഇല്ല എങ്കിൽ അത് ഡിമോളിഷ് ചെയ്യുന്നതിന് പ്രത്യേക ഒന്നുമില്ല. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മാത്രമേ അത് ഡിമോളിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അപ്പൊ ഇത് എന്തൊക്കെയാണ് നമ്മൾ അനുവാദം വേണ്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
എനി എക്സ്റ്റേണൽ ചേഞ്ചസ് അതിന്റെ ഒറിജിനൽ കണ്ടീഷനിൽ നിന്ന് മാറിയിട്ടുള്ള എക്സ്റ്റേണൽ ചേഞ്ചസ് എല്ലാം തന്നെ അനുവാദം വേണ്ടതാണ്. പർഗോള അല്ലെങ്കിൽ കാർപോർട്ട്, ഗാരേജ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ തന്നെ കൗൺസിലിന്റെ അംഗീകാരം വേണ്ടതാണ്. പ്രത്യേകിച്ച് അതിന്റെ മെയിനായിട്ട് കൗൺസിൽ നോക്കുന്ന എന്റെ ഡൗൺ പൈപ്പുകൾ ഒക്കെ കറക്റ്റ് ആയിട്ടാണോ അത് ഘടിപ്പിച്ചിരിക്കുന്നത്, ഫ്ലഡോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ആ പ്രോപ്പർട്ടിക്കോ അടുത്തുള്ള പ്രോപ്പർട്ടിക്കോ അതൊന്നും ഉണ്ടാകാതിരിക്കുന്ന രൂപത്തിലാണോ അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കൗൺസിലിന്റെ ഒരു ലൈൻ ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന പോലെയാണോ അത് വെച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്ന എന്നുള്ളതാണ്. ഒന്നുകിൽ ഡിമോളിഷ് ചെയ്യുക അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുക, അത് രണ്ട് ചോയ്സേ ഉള്ളൂ.
റീസ്ട്രക്ചർ ചെയ്യാൻ പ്രത്യേക അനുവാദം ആവശ്യമാണോ?
ആവശ്യമുണ്ട്. അത് ഒരു ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ടൗൺ പ്ലാനറിന്റെ അടുത്ത് നിന്ന് പ്ലാനിംഗ് പെർമിറ്റ് വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അത് ഒരു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു അപ്രൂവ്ഡ് ടൗൺ പ്ലാനറെ കാണുക. ആ പ്ലാനിംഗ് ആ അപ്രൂവ്ഡ് പ്ലാനറിന്റെ പ്ലാൻ അയാൾ തന്നെ നിങ്ങളെ സഹായിക്കും. അതിന് ചെറിയ ഫീസുകളൊക്കെ ഉണ്ട്. അത് കൗൺസിലിൽ കൊടുക്കുക, കൗൺസിലിൽ നിന്ന് ആ പെർമിഷൻ മേടിച്ചെടുക്കുക.
ഓക്കെ, അതിപ്പോൾ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ തന്നെ ആ ഇപ്പോൾ പണി കഴിപ്പിച്ച എന്താണോ അത് ഗരാജാണോ ആൽഫ്രസ്കോ ആണെങ്കിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ്, അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ തന്നെ വേണമെന്നാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും?
അത് പെർമിഷൻ ആവശ്യമുണ്ട്. അത് അപ്പോഴും കൗൺസിൽ വന്ന് അത് കൗൺസിലിൽ നിന്ന് ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ വന്ന് അത് കൗൺസിലിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർ സർട്ടിഫൈ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ ഭാവിയിലുള്ള ആവശ്യങ്ങൾക്ക് അത് പ്രത്യേകമായി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയും വേണം. എപ്പോഴെങ്കിലും നമ്മൾ സെൽ ചെയ്യുമ്പം ആ ഡോക്യുമെന്റും കൂടി അതിനകത്ത് ആഡ് ചെയ്തിരിക്കണം.
ഓക്കെ ഓക്കെ. ഇതിപ്പം മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിൽ എക്സ്ട്രാ ആയിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഡിമോളിഷ് ചെയ്യണം അല്ലെങ്കിൽ അത് റീസ്ട്രക്ചർ ചെയ്യണം അല്ലെങ്കിൽ അനുവാദം മേടിക്കണം, ഇത്തരത്തിലുള്ള ഈ മൂന്ന് സ്റ്റെപ്പാണല്ലോ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ ഡിമോളിഷ് ചെയ്യണം എന്നാണ് തീരുമാനമെങ്കിൽ അതിനായിട്ട് എത്രത്തോളം പണം ചെലവാക്കേണ്ടി വരുമായിരിക്കും?
അത് നമ്മൾ ഈ ഡിമോളിഷ് ചെയ്യുന്ന പെർമിറ്റ് ഉള്ള കമ്പനികളുണ്ട്, അവരുടെ അടുത്ത് നിന്ന് രണ്ടോ മൂന്നോ പേരുടെ നിന്ന് കോട്ട് മേടിക്കുക. ആ കോട്ടിനെ ബേസ് ചെയ്ത് അത് ഡിമോളിഷ് ചെയ്യുക. അതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും സേഫ്റ്റി ഉള്ളത് കൊണ്ട് തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിമോളിഷിംഗ് കമ്പനികളിൽ നിന്ന് കൊണ്ട് തന്നെ അത് ഡിമോളിഷ് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ.
ഓക്കെ ഓക്കെ. ഇതിപ്പോ ഇത്തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കവർ ചെയ്യുമോ?
ഇല്ല, തീർച്ചയായിട്ടും ഒരു കാരണവശാലും കൗൺസിലിന്റെ അപ്രൂവൽ ഇല്ലാതെ ഉള്ള ഒരു ബിൽഡിങ്ങുകളും ഇൻഷുറൻസ് കമ്പനികൾ അപ്രൂവ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. കാരണം നമ്മൾ അതിനകത്ത് ഇൻഷുറൻസിന്റെ എല്ലാ പോളിസികൾക്കകത്തും ക്ലിയറായി ചോദിക്കുന്നുണ്ട്. നമ്മളത് എല്ലാം വായിക്കുന്നില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ അറിവിൽ ഇതിനകത്ത് വേറെ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുന്നുണ്ട്. കൗൺസിൽ അപ്രൂവോടുകൂടിയ ബിൽഡിംഗിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ലാതെ വരുന്ന ഒരു ഫയറോ മറ്റെന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഒരു കാരണവശാലും നമുക്ക് കവർ അവർക്ക് റിഫ്യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഇതും അവർക്ക് റിഫ്യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അതുപോലെ ഇപ്പോൾ വീടിൻ്റെ ഇപ്പോൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആരുമായിട്ടാണ് പരിശോധിക്കേണ്ടത്? അത് ഏജന്റുമായിട്ടാണോ അതോ കൺവെൻസറുമായിട്ടാണോ?
ഏജന്റ് ഒരു ഗൈഡ് ലൈൻ തരത്തേ ഉള്ളൂ, പക്ഷെ അതിന്റെ ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൺവെയൻസർ അല്ലെ സോളിസിറ്റർ ആയിരിക്കും. ഏജന്റ് ജസ്റ്റ് ഒരു ഏജന്റ് മാത്രമായിരിക്കും, കാരണം അയാൾക്ക് അയാളുടെ അറിവിലോ അയാൾക്ക് ലീഗലായി അല്ല, ലീഗൽ റെപ്രസെന്റേറ്റീവ് എപ്പോഴും നമ്മുടെ കൺവെയൻസർ അല്ലെ സോളിസിറ്റർ ആയിരിക്കും.
അപ്പോൾ ഇത് എപ്പോഴും ഏതൊരു ഏത് ഘട്ടത്തിലാണ് ഒരു കൺവെയൻസറുടെ സഹായം തേടേണ്ടത്?
എപ്പോഴും ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ സെക്ഷൻ 32 വാങ്ങിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും നമ്മുടെ കൺവെയൻസറെ കാണിച്ച് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അവര് നോക്കി അവര് അതിന്റെ ടൈറ്റിൽ സെർച്ച് ഒക്കെ നടത്തി നമ്മളോട് പറയും. അത് തീർച്ചയായിട്ടും ഒരു ഏറ്റവും എത്രയും നേരത്തെ നമ്മൾ ഒരു കൺവെയൻസറെ കാണാൻ പറ്റുമോ. എപ്പോഴും ഒരു കൺവെയ നമ്മൾക്ക് ഒരു ബിൽഡിംഗ് ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഏജന്റ് ഒരു റിയൽ എസ്റ്റേറ്റ് പുതിയ എസ്റ്റാബ്ലിഷ് ആണെങ്കിലും പുതിയതാണെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് മൂന്നാല് പേരെ നമ്മൾ കണ്ടിരിക്കണം. ഒന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, രണ്ട് കൺവെയൻസർ, മൂന്ന് ബാങ്ക്, നാല് കൗൺസിൽ, അഞ്ച് ബിൽഡിംഗ് ഇൻസ്പെക്ടർ. ഇപ്പൊ എസ്റ്റാബ്ലിഷ് ആയ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ മസ്റ്റ് ആണ്. കാരണം അതിനകത്ത് വരുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ചസ് എല്ലാം ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർക്ക് നമ്മളെ നമ്മളോട് പറഞ്ഞു തരാൻ പറ്റും. അതും റിപ്യൂട്ടഡ് ആയ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടിംഗ് കമ്പനിയെ നമ്മൾ കോൺടാക്ട് ചെയ്യണം.
ഓക്കെ ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ഫിലിപ്പ് ചാക്കോ.
താങ്ക് യു വെരി മച്ച്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.